നല്ലവനായ ദൈവത്തിന്റെ ഹൃദയഭാവത്തിന് വ്യതിയാനം വരുന്നതിന്റെ കാരണം എന്ത്? സ്റ്റെല്ല ബെന്നി എഴുതുന്നു, ദൈവം എന്റെ ശത്രുപക്ഷത്തോ? ഓ ദൈവമേ, അങ്ങേക്ക് എന്ത് പറ്റി? അങ്ങെന്താണ് ഒരു ശത്രുവിനെ പോലെ എന്നെ നേരിട്ട് ആക്രമിക്കുന്നത്? അവിടുത്തെ വിശ്വസ്തതയും വാഗ്ദാനങ്ങളും എവിടെ? എവിടെ പോയി അവിടുത്തെ അചഞ്ചല സ്നേഹം? അവിടുത്തെ പ്രിയജനമായ ഇസ്രായേലിനെ ചെങ്കടൽ പിളർന്ന് സുരക്ഷിത സ്ഥലമായ കാനാനിലേക്ക് നയിച്ച ഇസ്രായേലിന്റെ നായകനും ദൈവവുമായ കർത്താവെ, അങ്ങ് ഇന്ന് എവിടെയാണ്? അങ്ങ് ഞങ്ങളെ തീർത്തും പരിത്യജിച്ചു കളഞ്ഞോ? ശത്രുക്കൾ നിന്റെ ജനമായ ഞങ്ങളെ ആക്രമിക്കുന്നത് കണ്ട് അങ്ങ് നിശബ്ദനായി കൈകെട്ടിയിരിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങാണോ അവരെ ഞങ്ങൾക്കെതിരെ നിയോഗിച്ചിരിക്കുന്നത്? അവിടുന്ന് സത്യമായും ഞങ്ങളുടെ ശത്രുപക്ഷത്തോ? നല്ല ദൈവമേ, ദയവായി ഞങ്ങൾക്കുത്തരം തരയണമേ. ദൈവത്താൽ പരിത്യജിക്കപ്പെട്ട ഒരു പരാജിത ജനതയുടെ വിലാപത്തിന്റെ ഒരു ഏകദേശ രൂപമാണ് മുൻപറഞ്ഞ വരികളിലൂടെ ഏശയ്യ 63-64 അധ്യായങ്ങളിൽ നാം വായിച്ചറിയുന്നത്. ഈ വിലാപം ചിലപ്പോഴൊക്കെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികളുടെയും സഭാസമൂഹങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ വിലാപമായി പരിണമിക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ കരം പിടിച്ചും കരങ്ങളിൽ വഹിച്ചും വഴി നടത്തിയ പരിപാലകനായ ദൈവം ഇന്നെവിടെ? അവിടുന്നെന്താ ഇന്ന് ഒരു ശത്രുവിനെ പോലെ എന്നെയും എന്റെ കുടുംബത്തെയും കൂട്ടായ്മകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നത്? ഈ ദൈവത്തിന് എന്തു പറ്റി? ഓ ദൈവമേ, ഓ ദൈവമേ, അങ്ങ് എവിടെയാണ്? ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവത്താൽ നയിക്കപ്പെടുകയും എന്നാൽ ഇന്ന് തികച്ചും പരിത്യക്തനെ പോലെ കാണപ്പെടുകയും അതിലുമുപരിയായി ദൈവത്താൽ ആക്രമിക്കപ്പെടുന്നു എന്ന് അനുഭവിച്ചറിയുകയും ചെയ്യുന്ന പല വ്യക്തികളും സഭാസമൂഹങ്ങളും കുടുംബങ്ങളും ഇത് വായിക്കുന്നവരുടെ ഇടയിലുണ്ടാകാം. ദൈവത്തെ നിരന്തരം അന്വേഷിക്കുകയും പിൻചെല്ലുകയും ചെയ്യുന്ന ഒരു ജനത എന്നവണ്ണം നാം അതിൻ്റെ കാരണങ്ങൾ ദൈവത്തോട് തന്നെ ആരായുന്നുമുണ്ടാകാം. നമ്മെ തന്നെ ന്യായീകരിക്കുന്ന പല ഉത്തരങ്ങളും ദൈവം തന്ന ഉത്തരമെന്ന് കരുതി നാം കണ്ടെത്തിയിട്ടുമുണ്ടാകാം. എന്നാൽ ഒരിക്കലും മാറാത്തവനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ നമുക്ക് നൽകുന്ന ഉത്തരമെന്തെന്ന് പരിശോധിക്കാം. എപ്പോഴാണ് ദൈവം അതിക്രൂരനായി പെരുമാറുന്നത്? ഉത്തരം വളരെ ലളിതം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുമ്പോഴാണ്. അവരുടെ കഷ്ടതകളിൽ അവിടുന്ന് ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ എതിർത്തു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു. നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു. ഏശയ്യ 63:9-10. നോക്കണേ, നല്ലവനായ ദൈവത്തിൻ്റെ ഹൃദയഭാവത്തിന് വന്ന വ്യതിയാനം. തൻ്റെ കരുണയാൽ അവരെ പരിപാലിച്ചു നയിച്ച ദൈവം ഇന്നിതാ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഈ ദൈവത്തിന് ഇതെന്തു പറ്റി? പ്രിയപ്പെട്ടവരെ, പറ്റിയത് ദൈവത്തിനല്ല, നമുക്കാണ്. നാം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ദുഃഖിപ്പിക്കുക മാത്രമല്ല, പീഡിപ്പിക്കുകയും ചെയ്തു. നിരന്തരം തൻ്റെ സഭയെയും സഭാമക്കളെയും ഓർത്ത് നെഞ്ചു പൊട്ടിക്കരയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിലാപം കേട്ട് വെറുതെ ഇരിക്കുവാൻ പിതാവായ ദൈവത്തിനാകുമോ? അവിടുന്ന് മഹാകരുണയുടെ പിതാവായിരിക്കുന്നതുപോലെ പ്രതികാരത്തിൻ്റെ ദൈവവുമാണ്. ദൈവം പ്രതികാരം ചെയ്യുന്ന ഒരൊറ്റക്കാര്യം പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ ശിഷ്യരോടും തനിക്ക് ചുറ്റും കൂടിയിരുന്നവരോടുമായി വ്യക്തമായി ഇത് പറയുന്നുമുണ്ട്. ഏതാണ് ഒരിക്കലും ക്ഷമ കിട്ടാത്ത പാപം? മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ലൂക്ക 12:10. പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ്റെ ഗതി എന്തായിരിക്കും? ഇങ്ങനെയൊരു തെറ്റിൽ നാം നിബന്ധിച്ചു പോയിട്ടുണ്ടോ? നമ്മുടെ ആത്മശോധനകളെ ഈ ഒരു വഴിക്ക് തിരിച്ചാൽ ശത്രുവായി നമുക്കെതിരെ പോരാടുന്ന ദൈവത്തിൻ്റെ കോപാഗ്നിയെ കെടുത്താൻ ഒരുപക്ഷെ നമ്മുടെ പശ്ചാത്താപത്തിൻ്റെ മിഴിനീരിനായെന്നിരിക്കും. തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് മുന്നറിയിപ്പ് തരുന്നു. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എഫേസോസ് 4:30. തൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തം അമ്പുകളേറ്റുപിടയുന്ന വെള്ളരിപ്രാവായ പരിശുദ്ധാത്മാവിൻ്റെ ചിറകടിയും വിലാപവും ഇനിയെങ്കിലും നമ്മുടെ കർണപുടങ്ങളിൽ എത്തിയിരുന്നെങ്കിൽ നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബവും സഭാസമൂഹങ്ങളും രക്ഷയുടെ സ്രോതസ്സിൽ നിന്നും പാനം ചെയ്യാൻ ശക്തിയുള്ളവരായി തീർന്നേനെ. പ്രിയജനം, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുമ്പോഴും നാം നമ്മെക്കുറിച്ച് ധരിച്ചു വശായിരിക്കുന്നത് നാം ദൈവവിധികൾ ആരാഞ്ഞ് അവിടുത്തെ ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം എന്നു തന്നെയാണ്. ഇതാ തിരുവചനങ്ങൾ അത് വ്യക്തമാക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോടടുക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു? അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? അങ്ങ് ശ്രദ്ധിക്കുന്നില്ലല്ലോ. യെശയ്യ 58:2-3. അങ്ങനെ അവർ പറയുകയും ചെയ്യുന്നു. തുടർന്നുള്ള വചനങ്ങളിൽ നാം കാണുന്നത് ഇങ്ങനെയെല്ലാം ദൈവത്തോട് ചോദിക്കുകയും പറയുകയും ചെയ്തതിനു ശേഷം തന്നിഷ്ടപ്രകാരം ദൈവത്തോട് മറുതലിച്ചും സഹോദരങ്ങളോട് ക്രൂരമായി പെരുമാറിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്തിയും ജീവിക്കുന്ന ഒരു ജനതയാണ്. നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇങ്ങനെയുള്ള നമ്മുടെ മേലാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധി അതികഠിനമായി വന്നു വീഴുക. ദൈവവചനത്തിന് കീഴ്വഴങ്ങാത്ത തന്നിഷ്ടക്കാരായ നമ്മെ നോക്കിയും ദൈവം ഇപ്രകാരം പറയുന്നില്ലേ? മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളിപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:51. ഈ മല്ലടി ദുരിതം കൊയ്യും. അകമേ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന ഒരു ജീവിതം നാം നയിച്ചാൽ അത് അനേക ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിവെക്കും. ദൈവം നമ്മെ ശത്രുവായി കരുതി നമുക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന അനുഭവവും നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാതലങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും നാം നേരിടേണ്ടി വരും. കാരണം രണ്ട് വഞ്ചിയിൽ കാൽവച്ചുള്ള നമ്മുടെ ജീവിതത്തിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുകയും വല്ലാതെ ഞെരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ജനമെന്ന് അഭിമാനിക്കുന്ന നമ്മെ നോക്കി ദൈവവചനം ചോദിക്കുന്നതിതാണ്: ഇസ്രായേൽ അടിമയാണോ? അടിമയായി ജനിച്ചവനാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിന് ഇരയാകുന്നത്? സിംഹങ്ങൾ അവൻ്റെ നേരെ ഗർജിച്ചു, അത്യുച്ചത്തിൽ അലറി. അവൻ്റെ നാട് അവ മരുഭൂമിയാക്കി, അവൻ്റെ നഗരങ്ങൾ നശിപ്പിച്ച് വിജനമാക്കി. മാത്രമല്ല, മെംഫിസിലെയും തഫാനിസിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു. യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തിവെച്ചതല്ലേ? ജെറമിയ 2:14-17. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തമായി നയിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യപ്പെട്ടവരായിരിക്കാം നമ്മൾ. എന്നാൽ പിന്നീടങ്ങോട്ട് നമ്മുടെ താൻ പോരിമയും തന്നിഷ്ടപ്രകാരമുള്ള ജീവിതവും മൂലം ഭക്തിയുടെയും ഭക്തിയാഭ്യാസങ്ങളുടെയും മറവിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെയും വഴിനടത്തിപ്പിനെയും അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ഒരു ജീവിതം നയിച്ച് ദൈവത്തിനെതിരെ പടപൊരുതുന്നവരായിരിക്കാം നമ്മൾ. അതുതന്നെയായിരിക്കാം നാം നേരിടുന്ന പല പരാജയങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണം. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കെതിരെ പോരാടുന്ന അനേകരെ നാം കാണുന്നു. എന്നാൽ അത്യുന്നതനായ ദൈവം തന്നെയാണോ എൻ്റെ ശത്രുപക്ഷത്ത് എന്ന് നാം അധികം ചിന്തിക്കാറില്ല. ഈ ചെറുലേഖനം അങ്ങനെയൊരു ആത്മശോധനയിലേക്കുള്ള വഴിത്തിരിവായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന നിരവധിയായ പ്രതികൂലങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും എല്ലാം കാരണം ദൈവത്തിൻ്റെ പ്രതികാരമായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റനേക കാരണങ്ങൾ കൊണ്ടും നാം ഞെരുക്കപ്പെടാം. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എന്നാൽ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിലെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹെബ്രായർ 3:8. യഥാർത്ഥമായ ഒരു ആത്മശോധനയ്ക്കും തിരിച്ചറിവിനുമുള്ള വരം ലഭിക്കാൻ നമുക്ക് ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ വഴി നടത്തട്ടെ. ആമേൻ. ആവേ മരിയ.